2022 സെപ്റ്റംബർ 19 തിങ്കളാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്നും വായിക്കുന്നത് അനിത. നായ്ക്കൾ ജീവിക്കേണ്ടത് തെരുവുകളിലല്ല. യോഗനാഥം സെപ്റ്റംബർ ലക്കത്തിൽ മാനേജിംഗ് എഡിറ്റർ വെള്ളാപ്പള്ളി നടേശൻ എഴുതുന്നു. മനുഷ്യരുമായി ഏറ്റവും അടുപ്പമുള്ള മൃഗമാണ് നായ. സ്നേഹിച്ചാൽ പ്രാണൻ തരുന്ന ജീവികൾ. പക്ഷെ ഉടമകളില്ലാത്ത തെരുവ് നായകളുടെ കടിയേറ്റവരുടെ കരയിപ്പിക്കുന്ന വാർത്തകളാണ് ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. നായകളെ സ്നേഹിക്കുമ്പോൾ തന്നെ പേവിഷബാധയെന്നത് നമുക്ക് ഏറ്റവും ഭയമുള്ള കാര്യവുമാണ്. തെരുവ് നായകൾ കൂട്ടം ചേർന്നും അല്ലാതെയും മനുഷ്യരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ജനമനസ്സുകളിൽ ഉയർത്തുന്ന ആശങ്ക നിസ്സാരമല്ല. തെരുവ് നായ പ്രശ്നം എത്രയോ കാലമായി കേരളത്തിൽ ചർച്ചാ വിഷയമാണ്. ഇത് പരിഹരിക്കാൻ ഒരു സർക്കാരിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും കഴിയാത്തത് അപമാനകരം തന്നെ. നായകളെ വീട്ടിൽ വളർത്താൻ ലൈസൻസ് വേണ്ട നാടാവണ് നമ്മുടേത്. 2011 കണക്ക് പ്രകാരം കേരളത്തിൽ 200,000+ തെരുവ് നായകളുണ്ട്. ഇപ്പോഴത് ഇരട്ടിയെങ്കിലുമായിട്ടുണ്ടാകും. തെരുവ് നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നവരിൽ ഏറെയും വൃദ്ധരും കുട്ടികളുമാണ്. കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ വരെ കയറി നായ കടിച്ച റിപ്പോർട്ടുണ്ടായി. ഇരുചക്ര വാഹന യാത്രികരും നായകളുടെ ഇരകളാണ്. പ്രളയവും കോവിഡും തുടങ്ങിയ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ആ പട്ടികയിലേക്ക് നായശല്യം കൂടിയായി. അടുത്ത കാലത്താണ് ഇത്രയും വലിയ പൊതുജനാരോഗ്യ വിഷയമായി തെരുവ് നായകൾ മാറിയത്. പത്തനംതിട്ടയിലെ അഭിരാമിയുടെയും മറ്റുള്ളവരുടെയും മരണവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഫലസിദ്ധിയെക്കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങൾ രൂക്ഷമാക്കി. ഈ പ്രശ്നം ഗൌരവകരമായ പല കാര്യങ്ങളും സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തങ്ങളിൽ നിക്ഷിപ്തമായ ചുമതലകൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ തെരുവ് നായകൾ പെരുകില്ലായിരുന്നു. വലിയ വിദ്യാസമ്പന്നരെന്നും സംസ്കാര സമ്പന്നരെന്നും വീമ്പ് പറയുന്ന മലയാളികൾ നിരത്തിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തിന്നുകൊടുത്താണ് ഇവ പെറ്റുപെരുകുന്നതെന്ന കാര്യം ആരും മറന്നുപോകരുത്. പ്രായമാകുമ്പോഴും രോഗം ബാധിക്കുമ്പോഴും വീട് മാറുമ്പോഴും പോറ്റി വളർത്തിയ നായ്ക്കളെയും പൂച്ചകളെയും നിഷ്കരണം റോഡിൽ ഉപേക്ഷിക്കുന്നവരും നാട്ടിലുണ്ട്. കോവിഡ് ലോക്ഡൌൺ കാലത്ത് തേടിച്ചെന്ന ഭക്ഷണം നൽകി ഈ ജീവികളെ സംരക്ഷിക്കാൻ സന്മനസ് കാണിച്ചവരും ധാരാളമുണ്ടായിരുന്നു. കോവിഡ് കാലത്ത് തന്നെയാണ് ഏറ്റവും അധികം നായക്കുഞ്ഞുങ്ങളുടെയും വിൽപ്പനയും നടന്നത്. കേരളത്തിൽ മുന്തിയയിനം നായക്കുഞ്ഞുങ്ങളെ കാണാനില്ലാതിരുന്നിട്ട് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരെ വരുത്തിയാണ് മലയാളികൾ ശ്വാന സ്നേഹം പ്രകടിപ്പിച്ചത്. മുൻകാലങ്ങളിൽ നായശല്യം മുറുകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ നായപിടുത്തക്കാരെ ഇറക്കി പിടിച്ചുകൊല്ലുമായിരുന്നു പതിവ്. ഇതിന് നിരോധനം വന്നതോടെ മറ്റു മാർഗങ്ങൾ തേടി. അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ നായകൾ പെറ്റുപെരുകുന്നത് നിയന്ത്രിക്കുന്ന ABCANDE പ്രോഗ്രാമുകൾ 2001 ആവിഷ്കരിച്ചിട്ടുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നായകളെ വന്ധ്യം കരിക്കുന്നതാണ് ANDE. തെരുവനായ നിയന്ത്രണത്തിനായി ABC പദ്ധതി സംസ്ഥാനത്ത് വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നുണ്ട്. വന്ധ്യം കരിച്ച് പേവിഷബാധയ്ക്കെതിരായ കുത്തിവയ്പ്പെടുത്ത് 3 ദിവസം പരിപാലിച്ച് പിടിച്ച സ്ഥലത്ത് തന്നെ നായയെ കൊണ്ടുപോയി വിടുന്ന രീതിയാണിത്. തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ വഴി നടപ്പാക്കിയ പദ്ധതി അമ്പേ പാളിപ്പോയി. ഒരു നായയെ വന്ധ്യം കരിക്കാനായി 2,100 രൂപയോളമാകും ചെലവ്. വന്ധ്യം കരിച്ച നായകൾ പ്രസവിച്ച സ്ഥിതിവിശേഷവുമുണ്ടായി. അഴിമതി വീരന്മാരായ ഉദ്യോഗസ്ഥർ നായകളുടെ പേരിലും പണം തട്ടി. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തുടങ്ങിയ പദ്ധതി 10 എണ്ണത്തിൽ പോലും കൃത്യമായി നടപ്പായില്ല. തെരുവുനായ പ്രശ്നപരിഹാരത്തിന് ഒറ്റമൂലികളൊന്നുമില്ല. സർക്കാർ വിചാരിച്ചതുകൊണ്ട് മാത്രം വിജയിക്കുന്ന കാര്യവുമല്ലിത്. പൊതുജനാരോഗ്യത്തിനും പൌരസുരക്ഷയ്ക്കും വലിയ വെല്ലുവിളിയാണെന്ന് കണക്കിലെടുത്ത് ജനപങ്കാളിത്തത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ വിഷയം. ഒറ്റയടിക്ക് തെരുവുനായകളെയെല്ലാം കൊന്നൊടുക്കി ഈ പ്രതിസന്ധി തരണം ചെയ്യാനാവില്ല. പിടികൂടി പാർപ്പിക്കാൻ എല്ലായിടത്തും ഷെൽട്ടർ ഹോമുകൾ തുറക്കാനും സാധിക്കില്ല. വന്ധ്യംകരണവും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകലും മാത്രമാണ് മനുഷ്യത്വപരമായ മാർഗം. ഇത് ഫലപ്രാപ്തിയിലെത്താൻ 3-4 വർഷമെടുക്കും. അനാഥ നായ്ക്കളെ കുടുംബങ്ങളിലേക്ക് ദത്തെടുപ്പിക്കുകയുമാകാം. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറെ പ്രചാരമുള്ള രീതിയാണിത്. അംഗം ഭംഗം വന്ന ജീവികളെപ്പോലും അവർ ദത്തെടുത്ത് സംരക്ഷിക്കുന്നു. സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് തെരുവനായ പ്രശ്നം കൈകാര്യം ചെയ്യാനായി അടിയന്തരമായി പ്രത്യേക സംവിധാനം രൂപീകരിച്ചാൽ നന്നായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഒറ്റയ്ക്ക് ഈ പ്രശ്നം നേരിടാനാവില്ലെന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകളും തദ്ദേശ വകുപ്പും മൃഗസ്നേഹികളും സ്വകാര്യ മൃഗ ആശുപത്രികളും വെറ്റിനറി ഡോക്ടർമാരും ഒന്നുചേർന്ന് ജനപങ്കാളിത്തത്തോടെ തെരുവനായ നിയന്ത്രണ നടപടികൾ ആവിഷ്കരിച്ചെങ്കിലേ എന്തെങ്കിലും ഫലം കാണാനാകൂ. മുൻകാലങ്ങളിലെ പോലെ കോടികൾ പാഴാക്കുന്ന രീതികൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ നായകൾ പെരുകിക്കൊണ്ടേയിരിക്കും. പാവപ്പെട്ടവർ നായകടിയേറ്റും പേവിഷബാധയേറ്റും വലയും. ഇടയ്ക്കിടെ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വിഷയമായും തുടരും. നായകടിയേൽക്കുന്നവരിൽ ഏതാണ്ട് എല്ലാവരും തന്നെ പാവപ്പെട്ടയാളുകളാണ്. ആക്രമണത്തിനിരയായവർക്ക് സൗജന്യ ചികിത്സ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ അപ്പീൽ നൽകില്ലെന്നാണ് വിശ്വാസം. തെരുവുകളിൽ മൃഗങ്ങൾ അലഞ്ഞുതിരിയുന്ന കാഴ്ച പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. മനുഷ്യരെപ്പോലെ നായ്ക്കൾക്കും ഒരു വിലാസമുണ്ടാകണം, കൃത്യമായ രേഖയുണ്ടാകണം. അതിനായി ലൈസൻസിംഗ് സമ്പ്രദായം കർക്കശമായി നടപ്പാക്കണം. ആവശ്യമെങ്കിൽ ആനകൾക്കെന്ന പോലെ നായ്ക്കളിലും ചിപ്പ് പിടിപ്പിക്കുന്ന കാര്യവും ആലോചിക്കേണ്ടതുണ്ട്. ഉടമയില്ലാത്ത ഒരു നായയും കേരളത്തിൽ ഇല്ലാത്ത കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്നും മനുഷ്യന്റെ മിത്രമായിരുന്നു നായ. മനുഷ്യവംശം നിലനിൽക്കുന്ന കാലം അത്രയും അങ്ങനെ തന്നെ തുടരട്ടെ.